41 ബാറയ്ക്കുമോ ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയില്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങൾ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ്. വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗദർശനം സംഭവിക്കും. സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്. നാശത്തെ അവർ മുഖാമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കണിയാണ്. പോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവനാരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതനെന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവന്റെ അവതാരത്തെ പോഴ്ത്തുകയും ചെയ്യും. മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവ സമ്മതമെന്ന് പറയുകയും വരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായ സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈനീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തിമാറ്റരുത്. അയൽക്കാരന്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ചെന്നാണ് മര്യാദ. മതിപരായ്മ കാണിക്കുന്നത് നിന്ദയ്ക്ക് കാരണമാകും. അനേകം പേരോടുകൂടെ ഭക്ഷണം ചെയ്തിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല. അവന് ഉറക്കം അനായാസമാകും. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു. അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനിശ്ചയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദ്ദിച്ചു കളയുക. ആശ്വാസം ലഭിക്കും. മകനെ എന്റെ വാക്ക് കേൾക്കുക. അത് അവഗണിക്കരുത്. അവസാനം നീ അതിന്റെ വില അറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക. നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം രോഗം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തി. അവന്റെ അവതാരത്തെ കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയമാണ്. ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഠിക്കും. അവന്റെ അല്പത്വത്തെ കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞു കുടിച്ച ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുപ്പിന്റെ പദം ചൂളയിൽ തെളിയുമ്പോൾ അഹങ്കാരികളുടെ കലകത്തിൽ വീഞ്ഞ ഹൃദയങ്ങളെ ചോദ്യം ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ മനുഷ്യനാ ജീവൻ പോലെയാണ്. വീഞ്ഞു കുടിക്കാത്തവന്റെ എന്ത് ജീവിതം? അത് മനുഷ്യന്റെ സന്തോഷങ്ങൾ സൃഷ്ടിച്ചുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ ഹൃദയത്തിന് സന്തോഷവും ആത്മാവിനാനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞുകർച്ചയും പ്രലോഭനമുണ്ടാക്കുന്ന രക്താനുഭവമാണ്. ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അതവന്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ സൽക്കാരനെ ശാസിക്കരുത്. ആകളാറ് പ്രണങ്ങൾ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്. വിരുന്നിൽ മുഖ്യാതിഥിയാണെങ്കിൽ കേമത്വം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നീരിക്കാവും. കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം സ്വസ്ഥാനത്തിരുന്നവരോട് ആഹ്ലാദിക്കും. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ. അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക. എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കരുത്. വീഞ്ഞുസൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വീഞ്ഞുസൽക്കാര വേളയിലെ സ്തുതിമധുരമായ സംഗീതം സ്വർണാഭരണത്തിലെ മരകതമുദ്രയാണ്. യുവാവേ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ. അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക, കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക, അറിവുള്ളവനെന്നാൽ മിതവാശിയുമായിരിക്കുക, മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുകയും അരുത്. ഇടിക്കുമുണ്ടേ മിന്നൽ കാണുന്നതും പോലെ വിനയശീൽ നോമ്പിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്ത് പോവുക, അവസാനത്തവനാകരുത്. വേഗം വീട്ടിൽ പോവുക, തന്നെ നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക, എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് തന്നെ സംതൃപ്തനാക്കിയ നിന്റെ കർത്താവിനെ ഇക്കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കപലഭിക്കുന്നു. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപട നാട്യക്കാരൻ അതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവർത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാനോട് നിർദ്ദേശം ഓണുകയില്ല. നിന്നിനും വികാര്യമായ മനുഷ്യനാരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്നാവിടുന്നവനെ രക്ഷിക്കും. ഞാൻ ഈ നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ ഉണ്ടാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. മുറിയും കൊണ്ടുള്ള നിശ്ചയം പോൽ നിയമം വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ. അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച ഉത്തരം പറയുക. വിഡ്ഢിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന ആക്സിഡന്റ് പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഏശാരവും മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നത് എങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംപൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം കുടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചു ഉയർത്തി, വേറെ ചിലരെ വിശദീകരിച്ചു തന്നോടടുപ്പിച്ചു, മറ്റു ചിലരെ ശപിച്ച് താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ്. സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തം ചെയ്യും. അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് അവൻ ഉണർന്നത്. കാലാവർക്കുന്നവനെ പോലെ ഞാൻ ഇപ്പോഴും ശേഖരിക്കുന്നവരുടെ കീഴിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം മാത്രം മണ്ഡന്തിയിലെത്തി ഇപ്പോഴും ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ച് എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശമാരായിരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്കുകൾക്ക് വേണ്ടി ജീവകാലത്തൊരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാരിയെയും വിളിച്ചുകൊടുക്കുക. കരുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും ദാസനാഹാരവും ശിക്ഷയും ജോലിയും അടിമയെ കൊണ്ട് വേല ജയിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തലമുനിപ്പിക്കും. കീടനിയന്ത്രവും പ്രഹരങ്ങളും എടുക്കണമില്ലാത്ത അടിമയെയും അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു, അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്, അനീതി കാണിക്കുകയും അരുത്. നിനക്ക് ഒരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം, നീ അവനെ രക്തം കൊടുത്തു വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക, അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് കൂടക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച നീ ഏത് വഴിക്ക് പോകും? ദൈവമേ സ്വനിക്കൊക്കെ മാറുന്നു മാറുന്നു.
ആദുവേഗം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നാമത്തിൽ ഒന്നുകൊണ്ടിരുവാരിക്കുന്നവരുമായി ദൈവത്തിന്റെ ഒരു നാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഔസ്വശ്രാസ്ത്രത്തിലാഭോഗ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിൽ എല്ലാ ദൈവമക്കളെയും വള്ളസ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ടു പോകുന്ന ദൈവത്തെ അമുഖമായിട്ട് ആരാധിക്കുകയും സ്തുതിക്കുകയും വന്നേക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷന് നേതൃത്വം കൊടുക്കുകയും എല്ലാ കൈത്താങ്കലും നേതൃത്വം നൽകുന്ന ദ്രാസനത്തിന് മാത്ര പോലത്തെ അലക്സ് മാർ ജോസഫ് ശ്രീമേനിയെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സംബന്ധിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ആദരവത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവനന്തപുരം നേതൃത്വം കൊടുക്കുന്ന കാനഡയിൽ നിന്ന് വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും പ്രദർശനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടുകൂടെ ഈ അനന്തരഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇവിടെ അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെ ചേർന്ന് ഗാനം ആരംഭിക്കും. അതെ തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നു.
അനുഗ്രഹകരമായ ഒരു ദിവസക്കാലം കൂടെ ഈ പ്രഭാതം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നന്ദിയാൽ എന്നുള്ള തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടുന്ന നന്ദിയാൽ എന്നുള്ള തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം അവശ്യ ഭാരങ്ങളേറിയിടുമ്പോൾ ആർത്തനായുള്ള കലങ്ങിടുമ്പോൾ ആവൽ തീർത്താനെന്ന മേകിയോത്താം ആശ്വാസദായക യേശുവേ. ഹല്ലേലൂയ പാടിടും യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. അറിവിലും സത്യത്തിലും നിത്യകാലം കർത്താവറിയാതെ ഇല്ലായൊന്നൻ ജീവിതയാത്രയിൽ ചൊല്ലുവാനായി നീറിടും ചോദന വേളകളിൽ നീക്കുപോക്കേകി പുലർത്തിടും താൻ ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം മരണ പാശങ്ങൾ ഉയർന്ന നേരം ശരണം തന്നരികിൽ തൻ ചിറകിൻ മീതേ മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാതെയെന്നോ മനുഷ്യരെയുണ്ട് ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം
പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി.
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ
ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നാലും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനേ
നീ
പരിശുദ്ധനാകുന്നു. വന്നവില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി
ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി.
മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി.
ഞങ്ങളുടെ പിതാവേ
ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. പിന്നെ രാജ്യ ശക്തിയും
ഭാഗത്തും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു.
ദൃഢമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള
മറിയമേ
ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സ് ഞാനോട്
അപേക്ഷിക്കണം.
പറയുമോ ദൈവമേ നിന്നോട് ചെയ്തിട്ടുള്ള സ്നേഹം ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവിത ഗുണവും നിന്റെ കർത്തൃത്വനിഷ്ഠമായിരിക്കുന്ന പ്രകാരം നിന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ലതിന് വിഷപ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ കൃത്യവിഷമെന്ന് പ്രവർത്തിക്കപ്പെടുമാറാകണമേ. കഥാവയസ്സിനും ജീവന്റെ മനസ്സിലേക്കുള്ള അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരു മുമ്പാകെ ഞാൻ പാപിയാവുന്നെന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കർണയുള്ളതേ വാങ്ങുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനസ്സിലോടും ചെയ്തിട്ടുള്ള അകലവർത്തിയങ്ങളും നിന്നോട് മോചിക്കണമേ. നീ കാരണയാവനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കർണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മനസ്സിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ.
ആകയാൽ ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ ഭക്തൻ പ്രകാരം എന്റെ പാപങ്ങൾ മായച്ചു കളയണമേ. എന്റെ നേതൃത്വങ്ങളായി കഴുകി എന്റെ പാപങ്ങളും എന്നെ നീ വെളിപ്പാക്കണമേ. എന്നാൽ എന്നെ അവിത്രണയെ അറിയുന്നു. എന്റെ പാപങ്ങൾ കൂടുതൽ നേരെ വിരിക്കുന്നു. എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അത്യനരകത്തിൽ നിന്നും അതിവേദനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നികടാതിയും പൂജശാകാലിരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാർത്ഥത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളവനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങളിൽ കയറിയിട്ടുമില്ല. യാത്രികളെയും സ്വല്പം നേരം കൊണ്ട് നഷ്ടമാക്കി തീർന്നു. നിനക്ക് ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനങ്ങളായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുത്ത ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ മഹാഭാവങ്ങൾക്കും നിന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉത്സാഹിക്കുന്നവരും ആവുന്നുവല്ലോ. കർത്താവായി ചുമച്ചുക, നീ സൃഷ്ടിച്ചുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും നിന്നേക്കും പുതിയ വന്ദനവും യോഗ്യമാകുന്നു.
ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, സഭയുടെ ആരാധന വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മളിപ്പോ ക്രിസ്മസ് കഴിഞ്ഞ് ഉടനെ തന്നെ ജനഹാ പെരുന്നാൾ വന്നു. അതിനിടയിൽ തന്നെ ശിശുവധ പെരുന്നാള്, ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാള്, ഇങ്ങനെയുള്ള പെരുന്നാളുകൾ വന്നു. അത് കഴിഞ്ഞു വരുന്ന ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ജനുവരി മാസം 8-ഉം 9-ഉം ഡേറ്റുകൾ പ്രധാനപ്പെട്ടതായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദത്തിന്റെ പെരുന്നാൾ, 8-ാം തീയതി യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദത്തിന്റെ പെരുന്നാളായിരുന്നു. അത് കഴിഞ്ഞു വന്ന സഹദാമാരുടെ കടിഞ്ഞൂലായ സ്റ്റെഫാനോ സഹദായുടെ പെരുന്നാളായിരുന്നു 9-ാം തീയതി. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇനി നാളെ വലിയൊരു പെരുന്നാളാണ്, ജനുവരി 15 വലിയൊരു പെരുന്നാളാണ്. അതറിയാമോ? വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ പെരുന്നാൾ. ദൈവമാതാവിന്റെ പെരുന്നാൾ ഒരു ആരാധനാ വർഷത്തിൽ പല പെരുന്നാളുകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിന്റെ പെരുന്നാൾ. സത്യത്തിൽ അതെന്താ അങ്ങനെ ഒരു പെരുന്നാൾ? വിത്തുകൾക്ക് വേണ്ടി ജോസഫ് സത്യനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോ കാർപ്പന്റേഴ്സിന്റെ പേട്ടനാണ് ജോസഫ്. കാർപ്പന്റേഴ്സിന്റെ പേട്ടനായിട്ട് വേണമെങ്കിൽ പറയാം. എന്നാ കാർപ്പന്റേഴ്സിന്റെമായി ബന്ധപ്പെട്ട ഒരു പെരുന്നാൾ ജോസഫിന്റെ ഇത് ഇല്ല. ദൈവമാതാവിന്റെ കുടുംബം കൃഷിക്കാരായിരുന്നോ എന്നുള്ളതോ, അല്ലെങ്കിൽ ദൈവമാതാവ് കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് നിശ്ചയമൊന്നുമില്ല. പിന്നെന്തുകൊണ്ടാണ് ദൈവമാതാവ് വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിന്റെ പെരുന്നാൾ വിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളത്? ആരാധനാ പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു പെരുന്നാൾ വന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ പെരുന്നാളുകളും യഹൂദ പാരമ്പര്യത്തിൽ പെരുന്നാളുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഹാർവസ്റ്റുമായി ബന്ധപ്പെട്ട കൃഷിയുമായി. കാര്യം കൃഷിയായിരുന്നു ആ മനുഷ്യരുടെ ഉപജീവന മാർഗം. ഈ ടെക്നോളജി വേൾഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആധുനിക ലോകം പോകുന്നിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ. പക്ഷെ പഴയ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യന്റെ എക്കോണമിയെ നിയന്ത്രിച്ചിരുന്നത് കൃഷിയായിരുന്നു. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ആരാധനകളും പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും. പിന്നെ നമ്മുടെ ദേശീയ ഉത്സവങ്ങൾ ഇപ്പൊ ഓണം ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. പക്ഷെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു പെരുന്നാളാണ് വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിന്റെ പെരുന്നാൾ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ജോസഫും മേരിയും കൂടി യേശു ക്രിസ്തുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ ഇവരിങ്ങനെ ഓടിപ്പോയിട്ടുണ്ടോ എന്ന് ഹെരോദേസിന് അറിവ് കിട്ടിയതനുസരിച്ച് പട്ടാളക്കാരെ വിട്ടു ഇവരെ പിന്തുടർന്ന് പിടിക്കാൻ. പിന്തുടർന്ന് പിടിക്കാൻ പട്ടാളക്കാരെ വിട്ടപ്പോൾ ഇവര് പട്ടാളക്കാരെ പിന്തുടർന്ന് പോയി. ജോസഫും മേരിയും കൂടെ യേശു കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോയിരിക്കുകയാണ്. പിന്തുടർന്ന് പട്ടാളക്കാർ പോയി. അപ്പോ അവിടെ കൃഷി ചെയ്തുകൊണ്ട് ഞാറ് വയലിൽ കൃഷി ചെയ്തിരുന്ന കുറച്ച് മനുഷ്യരെ കണ്ടു. അവരെ കണ്ടപ്പോ അവരോട് ചോദിച്ചു, കൊയ്തുകൊണ്ടിരുന്ന കുറെ മനുഷ്യരെ അവരോട് ചോദിച്ചു, നിങ്ങള് ഇതുവഴി ഒരു മനുഷ്യ ഒരു ഒരു പുരുഷനും സ്ത്രീയും ഒരു കുഞ്ഞുമായി പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് മറുപടി പറഞ്ഞു, ഞങ്ങൾ കണ്ടിരുന്നു, പക്ഷെ അത് ഞങ്ങള് ഞാറ് നട്ടുകൊണ്ടിരുന്നപ്പോഴാ കണ്ടേ. സത്യത്തിൽ സംഭവിച്ചത് ജോസഫും മേരിയും കൂടെ യേശു ക്രിസ്തുവിനെയും കൊണ്ട് പോകുമ്പോ ആ വയലിൽ അവർ ഞാറ് നടുകയായിരുന്നു. പക്ഷെ ഞാറ് നട്ടുകൊണ്ട് ഇരുന്നിട്ട് അവർ ഞാറെല്ലാം ഞാറ് നട്ടു തീർന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ തങ്ങൾ നട്ട ഞാറുകൾ മുഴുവൻ കതിരായി നിൽക്കുന്നത് കണ്ടു. വിളഞ്ഞ് കൊയ്യാൻ കൊയ്യുന്നതിന് പാകമായി കതിര നെല്ലായി നിൽക്കുന്ന, അങ്ങനെ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന, അങ്ങനെ നട്ടുകൊണ്ടിരുന്നവർ തന്നെ നിലം കൊയ്തു. അങ്ങനെ അവര് പട്ടാളക്കാരപ്പം വിചാരിച്ചു, ഓ അപ്പൊ അവർ പോയിട്ട് കുറേ നാളായി, 3 മാസമെങ്കിലും ആയി. ഇതുവഴി പോയിട്ട് 3 മാസമെങ്കിലും ആയി കാണും മിനിമം. അപ്പൊ അതുകൊണ്ട് ഇനി പിന്തുടർന്നിട്ട് കാര്യമില്ലല്ലോ. അവര് തിരികെ പിടിച്ചു. അങ്ങനെ യേശു കുഞ്ഞിനെ പിന്തുടർന്നില്ല, അല്ലെങ്കിൽ പട്ടാളക്കാർക്ക് ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ള യേശു കുഞ്ഞിനെ ഉപേക്ഷിച്ചുള്ള അന്വേഷണം അവിടെ അങ്ങനെ ക്രിസ്തു സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ ദൈവ മാതാവിലൂടെ യേശു കന്യാമറിയാമിലൂടെ നടന്ന ഒരു അത്ഭുതം എന്നുള്ള രീതിയിൽ വിത്തുകളെ പോലും നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ വിത്തുകളെയും കൃഷിയെയും നിയന്ത്രിക്കാൻ ശക്തനായ ദൈവം, അല്ലെങ്കിൽ ആ ദൈവമാതാവിന്റെ മധ്യസ്ഥത എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ നമുക്ക് വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞ് ജനുവരി 15 കഫയിൽ പെരുന്നാളായിട്ട് ഉണ്ടാകും. അങ്ങനെ വരുന്ന ഒരു പെരുന്നാൾ ദിനമാണ് അടുത്ത ദിവസം ജനുവരി 14 നാളെ വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിന്റെ പെരുന്നാൾ ദിവസമാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകമായിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാബു വർഗീസച്ചനാണ്. അദ്ദേഹം കാനഡ എഡ്മണ്ടൻ സെന്റ് ഗ്രിഗോറിയസ് പള്ളി വികാരിയാണ്. അച്ഛൻ നേരത്തെ നമ്മുടെ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ ബുധനാഴ്ച കൂട്ടായ്മയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഡൽഹി ഭദ്രാസനത്തിലായിരുന്നു. എന്റെ സ്റ്റുഡന്റ് ആണ്, നാഗ്പൂർ സെമിനാരിയിൽ അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചാണ്. 5 വർഷം എന്റെ സ്റ്റുഡന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പ്രത്യേകമായിട്ട് അച്ഛനെ വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഷാബു വർഗീസ് അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിൽ 221 ഗീതം. പരമ പിതാവിന് സ്തുതി പാടാം. അമ്മയെ പോലെ നമ്മെ ഓമനിക്കുന്ന, താപസനടത്തങ്ങളിൽ കാക്കുന്ന, ജുഡേനെ പോലെ നമ്മെ തേടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. പാഠപുസ്തകത്തിലെ 221 ഗീതം, പരമ പിതാവിന് സ്തുതി പാടാം.
പരമ പിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ, ക്ഷമിച്ചിടുന്നു രോഗങ്ങളാകവേ നീക്കിടുന്നു അവനല്ലോ ജീവനെ നൽകിയവൻ അമ്മയെപ്പോൾ നമ്മയോമനിച്ചു അപകടവേളയിൽ പാലിച്ചവൻ ിയവൻ നിത്യമം ജീവനെ നൽകിയിടുന്നു പരമപിതാ വിനു സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു ചിറകുകളതിന്മെ വഹിച്ചു നമ്മെ നീലം പരിചായി നാം നശിച്ചിടാതെ പരമപിതാ വിനു സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി കുമ്പിടമവൻ മുമ്പില്ലാദരവായി പടമോദമോടെ അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ പരമപിതാ വിനു സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ പാപങ്ങള രോഗങ്ങളാകവേ നീക്കിടുന്നു പരമപിതാ വിനു സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ
ദ്രേവ ദൈവത്തിന്റെ വരുതനാമം ആർത്തപ്പെടുമാറാകട്ടെ. അഭിഹന്യ തിരുമേനി അന്യ വലിയ ശ്രേ കർത്താൽ പ്രിയരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്പസമയം ചെലവഴിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപാട് പുസ്തകം 3:14-22 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപാട് 3:14-22 വരെയുള്ള വാക്യങ്ങൾ, റെവലേഷൻ ചാപ്റ്റർ 3:14-22. പക്ഷെങ്കിൽ നമ്മളൊക്കെയും വായിക്കുവാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ഈ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. 10 കൊമ്പുള്ള 7 തലകളുള്ള ജീവിയെ പറ്റിയും തീ തുപ്പുന്ന ജീവിയെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യമൊക്കെ പേടിക്കും. എന്നാൽ അറിയാം, പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായിട്ടാണ് ഈ വെളിപാട് പുസ്തകം അറിയപ്പെടുന്നത്. വിശുദ്ധ കുർബാനയില് സുവിശേഷവും മറ്റെത്തിച്ചുമൊക്കെ വായിക്കുമെങ്കിലും ഈ വെളിപാട് പുസ്തകത്തിലുള്ള വേദവായനകൾ കുറവാണ്. എന്നാൽ ശവസംസ്കാര സൂചനകളൊക്കെയും ഉള്ള പ്രധാന ഭാഗങ്ങളൊക്കെയും ഈ പുസ്തകത്തിന് എടുത്തിട്ടുമുണ്ട്. യോഹന്നാൻ സ്ലിഹായിക്കുണ്ടായ വെളിപാടാണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. 1:1 വിവരിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ആദിമ നൂറ്റാണ്ടിൽ നടന്ന പ്രോസിക്യൂഷന്റെ ഭാഗമായി യഹൂദന്മാർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ശിക്ഷയുടെ ഒരു വിവരണമായിട്ടും ഈ വെളിപാട് പുസ്തകത്തിനെ കണക്കാക്കുന്നുണ്ട്. ചാപ്റ്റർ 6:7 6-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ വിശ്വാസ ആചാരങ്ങളായ പ്രത്യേകിച്ച് ദുവാർപ്പണം നടത്തുന്നത് എന്തിനാണ്, പരിശുദ്ധങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നൊക്കെയും ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകം 2-3 അധ്യായത്തില് ഏഴ് സഭകളോട് പറയുന്ന പ്രവചനമാണ്. ഓരോ സഭകളോടും ആ സഭയിൽ നിലനിൽക്കുന്ന ജീവിത രീതിയും അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും ഉള്ള കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ ഏഴാമത്തെ സഭയായ ലവോദിക സഭയുടെ പറ്റിയാണ് മൂന്നാം അധ്യായം പതിനാലാം വാക്യം മുതൽ വിവരിച്ചിരിക്കുന്നത്. ലവോദിക സഭ ഒന്നാം നൂറ്റാണ്ടില് ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. സമ്പന്നമായ രാജ്യത്തോടൊപ്പം തന്നെ അവര് ഭൗതികമായ നേട്ടങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ദൈവത്തിൽ നകലുകയാണ്. അത് അവരെ പറഞ്ഞു അവരോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കുമ്പോൾ തന്നെ ഇനി എങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ദൈവകൃപ ലഭിക്കും എന്ന് ഈ വാക്യുകൾ പറയുന്നുണ്ട്. ഈ ഒരു 2014 കഴിഞ്ഞു പുതിയൊരു വർഷത്തിലെ കടന്നിരിക്കുന്ന നമ്മളോട് അല്പസമയം ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ദൈവം എന്നോടാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 14 വാക്യത്തിൽ പറയുന്നുണ്ട്, ലവോദിക്യ സഭയുടെ ദൂതനെഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമീൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ പറയുന്ന ആളിന്റെ പേര് ആമീൻ എന്നാണ്. നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണ്, വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പുരോഹിതൻ പറയാൻ നിങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പുരോഹിതൻ പറയുമ്പോൾ ആമീൻ അവിടുത്തെ ആത്മാൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിവർത്തിക്കുന്ന ആളാണ് ഈ ആമീൻ എന്ന് പറയുന്നത്. അത് ദൈവമാണ് പറയുകയാണ്. ആദ്യമായിട്ട് ലവോദിക്യസഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഊഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഊഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഇത് രണ്ടുമല്ലായതുകൊണ്ട് നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയും. ഇതാണ് പറയുന്നത്. ആദ്യമായിട്ട് പറയാണ്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നീ തണുപ്പുള്ളവനോ ചൂടുള്ളവനോ അല്ല, ശീതവാനോ ഊഷ്ണവാനോ തണുപ്പോ ചൂടുള്ളവനല്ല, ഇത് രണ്ടുമല്ലായികയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയെന്ന് പറഞ്ഞാൽ തുപ്പിക്കളയും. പക്ഷെങ്കില് പ്രിയമുള്ളവരെ, ഇത് തമ്പുരാൻ നമ്മളോടും ഇന്ന് പറയുന്ന അല്ല ചോദിക്കുന്ന കാര്യമാണ്. അല്ലയോ മകനെ മകളെ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്താണ് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ദൈവം നമ്മുടെ കുടുംബത്തെ നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം എന്താണ്, നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിൽ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ്. തീഷ്ണത ഇല്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊരു തീഷ്ണത ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ തുപ്പിക്കളയും. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടോ, ഞാൻ വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ നോയമ്പ് നോക്കുന്നുണ്ട്, ഇങ്ങനൊക്കെ മതി എന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷെങ്കില് ദൈവം തമ്പുരാൻ നമ്മെ തുപ്പിക്കളയും. അതാണ് ഇവിടെ പറയുന്നത്. ഒരിക്കൽ പോലും നമുക്ക് വായിക്ക് രുചികരമല്ലാത്ത ഒരു വസ്തുവാണ് നമ്മൾ തുപ്പിക്കളയുന്നത്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ ഹിതകരമല്ല എന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ തുപ്പിക്കളയും. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന ഒരാളാണ് മൈലപ്ര മാത്യു സംഭാഷൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധമായൊരു ജീവിതം നയിച്ച് മരിച്ച ആ പിതാവ് മരണശേഷം അദ്ദേഹം ദൈവവുമായിട്ട് സംസാരിച്ച ബുക്കുകളൊക്കെയും ലഭിക്കുകയുണ്ടായി. അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകളെല്ലാം അവസാനം പറയാറുണ്ട്, ദൈവമേ സകലവും പിതാവിന്റെ പ്രസാദത്തിന് വേണ്ടി ചെയ്യുവാൻ അടിയനെ അനുഗ്രഹിക്കണമേ, ഞാൻ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം എന്നെ ഒരുക്കണം. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ജോലി ചെയ്യുന്ന അവസ്ഥയിലാകട്ടെ, അല്ലെ കുടുംബജീവിത പ്രവർത്തിക്കുന്നതിലാകട്ടെ, അതെന്തുവായാലും എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു അനുഭവമാണെന്ന് ദൈവത്തിന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. വീണ്ടും പറയുകയാണ് 17 വാക്യം, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീ ലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നം ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കാൻ വെള്ളയുടുപ്പും നിന്നെ കാറ്റ് ലഭിക്കേണ്ടതിന് കണ്ണിലിടുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഈ ഒരു ചിന്തയായിരുന്നു ലവോദിക്യ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. എനിക്കെല്ലാം ഉണ്ട്, ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. പക്ഷെങ്കിൽ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, എനിക്കെല്ലാം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട, ദൈവത്തെ പേടിക്കേണ്ട, പള്ളിയിൽ ബഹുമാനിക്കുന്നതിലും കുഴപ്പമില്ല, പള്ളിയെ ബഹുമാനിക്കേണ്ട, തിരുമേനിമാരെ ബഹുമാനിക്കേണ്ട, വൈദ്യര് പറഞ്ഞ് അനുസരിക്കേണ്ട. ഒരുപക്ഷെ ഈ ചിന്താഗതി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം, ഞാന് അതിസമ്പന്നനാണ്, എനിക്ക് ഒന്നിനും കുറവില്ല, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും പ്രയാസമില്ല, എനിക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, ആരുടെ അടുത്തും കുനിയേണ്ട ആവശ്യമില്ല, ആരോടും ഒരു തരത്തിലുള്ള സ്നേഹബന്ധത്തിൽ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ലൗകികമായി എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ വെളിപാട് വസ്തു പറയുകയാണ്, നീ ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ ധനവാനല്ല, മറിച്ച് നീ യഥാർത്ഥത്തിൽ നിർഭാഗ്യവാനാണ്, നീ അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ്. ഈ അഞ്ച് കാര്യവും നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാതാണ് ഞാൻ സമ്പന്നനാണെന്ന് പറയുന്നു. ഒന്ന്, നിർഭാഗ്യവാൻ, മിസറബിൾ ലൈഫ്. നമുക്കെല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് നല്ല ഒരേ ആഹാരം കഴിക്കണം, അല്ലെ നല്ല രീതിയിൽ നിന്ന് ഉറങ്ങണം, സ്വസ്ഥമായിട്ട് ഉറങ്ങണം, ഇതൊക്കെയാണ് ഒരു ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, നമുക്കൊക്കെ എത്ര പേർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്? ബി പി ഉള്ളവർക്ക് അതിന്റെ രീതിയിലുള്ള കൺട്രോൾ ഉണ്ട്, ഷുഗർ അതുള്ള ഒരു കൺട്രോൾ, അങ്ങനെ ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ കാരണം പല നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കാൻ പറ്റുന്നില്ല. പല ടെൻഷന്റെയും പുറകെ നമുക്ക് നല്ല രീതിയിലുള്ള മിനിമം ഉള്ള 6-7 മണിക്കൂർ ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊക്കെയും ഭാഗ്യവാനാണ് സമ്പന്നനെ പറയുമ്പോൾ ജീവിതത്തിൽ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യുവാൻ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് നിർഭാഗ്യമായ ഒരനുഭവമാണ്. രണ്ടാമത്, അരിഷ്ടനായ ഒരു അനുഭവം, ദയനീയമായ ജീവിതം, പിറ്റിഫുൾ ലൈഫ്. ഒരു പക്ഷെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ പുറമെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പലപ്പോഴും ദയനീയമായ ഒരു ജീവിതമാണ് ദൈവം തമ്പുരാൻ നമ്മളെ കാണുന്നത്. ദരിദ്രരാവസ്ഥ, പൂവ്, നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഒരുപക്ഷെ എല്ലാം അനുഭവിക്കാൻ കഴിയാത്ത ഒരനുഭവം, കുരുടന്റെ അനുഭവം. നമുക്കെല്ലാം കാണാം, പക്ഷേ സ്വന്തം സഹോദരനെയോ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ കഴിയാത്തൊരു അനുഭവം, നഗ്നരായ അനുഭവം. ഇപ്പൊ നമ്മൾ ആദ്യം വെളിപാട് പറയുന്ന പോലെ ഞാൻ എല്ലാം ധനവാനാണ് സമ്പന്നാണ് പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈ 4-5 കാറ്റഗറിയിൽ പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ലോകത്തിൽ നമ്മൾ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാണ്. ഇനിയും ദൈവസന്നിധിയിൽ ധനവാനാകാൻ നീ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ ഇവിടെ ദൈവത്തമ്പുരാൻ പറയുകയാണ്. ഒന്നാമതായിട്ട്, നീ തീയിൽ ഊതിക്കഴിച്ച പൊന്നാകണം. 2, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് നീ വെള്ളയുടുപ്പ് ധരിക്കണം. 3, നിനക്ക് യഥാർത്ഥ കാഴ്ച ലഭിക്കുവാൻ കണ്ണിൽ എഴുതുവാൻ ലേപനം, എന്നോട് വിലയ്ക്ക് വാങ്ങണം. ഈ 3 കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണമാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, തീയിൽ ഊതിക്കൊഴിച്ച പൊന്നായിത്തീരണം നമ്മൾ. എന്താണ് തീയിൽ ഊതിക്കഴിച്ച പൊന്നിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കൊക്കെയും അറിയാം. ഇന്ന് ചാനൽ തുറക്കുമ്പോൾ എപ്പോഴും കാണുന്ന, ഏറ്റവും കൂടുതൽ കാണുന്ന ആട് എന്ന് പറയുന്നത്, പരസ്യം എന്ന് പറയുന്നത് ജൂവലറിയെ പറ്റിയുള്ളതാണ്. പുതിയ പുതിയ ഡിസൈൻ, പുതിയ പുതിയ ഫാഷൻ ഒക്കെ വരുമ്പോൾ ഒട്ടുമേ നമ്മളും ആഗ്രഹിക്കും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ. എന്തിനാണ് ഇത്ര ഷൈനിങ് ഇത്ര ഉണ്ടായതിന്റെ കാരണം, തീയിൽ കിടന്ന പൊന്നിനാണ് ഷൈനിങ് കൂടുതൽ. തീയിൽ കിടക്കും തോറും പൊന്നിന്റെ ആ ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകേണ്ട ഒരു അനുഭവം. ദൈവവുമായി ഒത്തുചേർന്ന് ജീവിക്കുമ്പോൾ, ദൈവവുമായി ചേർന്ന് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ശോഭ, ഒരു ആത്മീയമായ ഒരു ശോഭ നമുക്കും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകും, അത് സംശയമില്ല. 7 നേരം സഭയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അത് വെറുതെ വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിൽ നിന്നും ഈ ശോഭ ഉണ്ടാകാൻ വേണ്ടിയാണ്, ദൈവവുമായിട്ട് ചേർന്ന് നടക്കാൻ വേണ്ടിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവസന്നിധിയിൽ 4 ദിവസം ചെലവഴിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മോശ 40 ദിവസം ദൈവസന്നിധിയിൽ ചെലവഴിച്ചു. ഇവിടെ പറയുകയാണ്, 34:28 മോശ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ 40 പകലും 40 രാത്രി ഓടി ഉണ്ടായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലയിൽ എഴുതി കൊടുത്തു. അവൻ തന്നെ അരുളിച്ചത് നിമിത്തം തന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചെന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായ പർവ്വതത്തിൽ നിറങ്ങുമ്പോൾ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ദൈവസന്നിധിയിൽ 40 ദിവസം ചെലവഴിച്ച മോശ സീനായ പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ, 10 കൽപ്പനയായിട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അത് മോശ അറിഞ്ഞിരുന്നില്ല. ഇസ്രായേൽ മക്കളെ കണ്ടപ്പോൾ സൂര്യനെ പോലെ ശോഭയുള്ള ഒരാൾ ഇറങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പരിശുദ്ധ പെരുമല തിരുമേനി 54 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചെങ്കിലും ദൈവവുമായിട്ട് ചേർന്ന് നടന്നതിന്റെ ഫലമായി ആ പരിശുദ്ധന്റെ ശോഭ പരമദേശവും കടന്ന്, മലയാള ദേശവും കടന്ന്, ഭാരതവും കടന്ന് ലോകം മുഴുവനും വ്യാപിച്ചു. ദൈവവുമായിട്ട് ചേർന്ന് നടക്കുന്ന ഒരനുഭവം, അതാണ് വെളിപാട് സാധ്യമായിട്ട് പറയുന്നത്. തീലൂതി കഴിച്ച പൊന്ന്, തീലൂതി കഴിച്ച പൊന്നിന്റെ ശോഭ കൂടുന്നു പറഞ്ഞു എന്ന പോലെ ദൈവമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവികമായ ശോഭ അനുഗ്രഹം ഉണ്ടാകും. രണ്ടാമതായിട്ട് പറയുന്നത്, ദൈവസന്നിധിയിൽ വില ചോദിച്ച് മേടിക്കേണ്ടതാണ് വെള്ളയുടുപ്പ്. ആദ്യം പറഞ്ഞ പോലെ ഞാൻ നഗ്നനാണ് എന്നൊരു അവസ്ഥ നിനക്കുണ്ട്, നീ അറിയുന്നില്ല, അതുകൊണ്ട് നീ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിക്കണം, വിശുദ്ധിയുടെ ജീവിതം നീ ധരിക്കണം. പഴയ കാലങ്ങളിൽ കുടുംബജീവിതം ഉറപ്പുള്ളതായിരുന്നുവെങ്കിൽ ഇന്ന് കുടുംബജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഈ മക്കള് വിവാഹം കഴിയുന്നു, അധികം അധികം താമസിക്കാതെ ഡൈവോഴ്സിലേക്ക് പോവുകയാണ്, കുടുംബത്തെ നഷ്ടപ്പെടുകയാണ്. വിദ്യാഭ്യാസമുള്ളവരും നല്ല ജോലിയുള്ളവരും വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭർത്താവ് വേറൊരു പോകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല, കുടുംബജീവിതത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കുവാൻ കഴിയാതെ വരുമ്പോൾ ആണ് ഇതുപോലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒരു പക്ഷേങ്കിൽ ഈ ഒരു രാജ്യത്ത് നമ്മളിതൊക്കെ ലീഗലാന്ന് പറയുമെങ്കിലും ഇതൊക്കെ പവിത്രമെന്ന് കണ്ടിരുന്ന നമ്മുടെയൊക്കെ ദേശത്തും ഇതുപോലുള്ള രീതികളാണ് കണ്ടുവരുന്നത്. കാരണം വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ പറ്റാത്തത് കൊണ്ട് ജീവിതം, കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു, മക്കള് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവെ തന്നിരിക്കുന്ന ആയത്തിൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ തക്കണം എന്ന് ഒരുക്കണമേ നമുക്ക് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് പറയുന്നു, ദൈവസന്നിധി നീ വിലയ്ക്ക് വാങ്ങേണ്ടത് ലേപനം, നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപനം വാങ്ങണം. ഒരു വ്യക്തിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അവന്റെ കണ്ണാണ്, അവന്റെ കണ്ണിന്റെ മനോഹരത എല്ലാവരും പറയുന്നുമുണ്ട്. ഒരു പക്ഷെങ്കിൽ ആ കണ്ണിന് തന്നെ എഴുതുവാൻ ദൈവസന്നിധിയിൽ ലേപനം വാങ്ങണം. ഒരു പക്ഷെങ്കിൽ മറ്റ് ലോകപരമായ ഒരുക്കങ്ങളല്ല, മറിച്ച് ആത്മീയമായ കണ്ണുനീരാകുന്ന ലേപനം ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങണം. നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ണുനീര്. മഗ്നക്കാരി മറിയ യേശുവിന്റെ അടുക്കൽ വന്ന് കാല് കഴുകി മുടി കൊണ്ട് കാല് തുടച്ചു. ഒരു പക്ഷെങ്കിൽ നമുക്കറിയാം, ഒരു കാല് കഴുകണമെങ്കിൽ അല്ലെ ചൂരുമക്ക് വെള്ളമെങ്കിലും. അത്രയും കണ്ണുനീര് കൊണ്ട് അവൾ യേശുവിന്റെ കാല് തുടച്ചപ്പോൾ അവൾ അറിയാതെ അവളുടെ പാപങ്ങള് കഴുകിപ്പോവുകയായിരുന്നു. അതുപോലെയാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. തന്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലം അവൻ ചെയ്തു പോയ ദൈവസന്നിധിയിൽ യേശുവിനോടൊപ്പം ചെയ്തു പോയ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി അവൻ കണ്ണുനീരുകൊണ്ട് അത് കഴുകുകയാണ്. നമ്മുടെ ശീമനമസ്കാരത്തിൽ ചൊവ്വാഴ്ച സൂത്രനമസ്കാരത്തിൽ പാട്ട് പാടുന്നത് ഇപ്രകാരമാണ്: നീ അനുതാപം ചിത്രമതാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണച്ചായം കൈക്കൊള്ളേണ്ട കണ്ണീരേൽക്കൂ. നിന്റെ അനുതാപം ഒരു പിക്ചറാക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പിക്ചറിന് വേണ്ടത് വർണ്ണച്ചായമല്ല, മറ്റ് കളറുകളൊന്നുമല്ല വേണ്ടത്, നിന്റെ കണ്ണുനീര് മാത്രം മതി. വീണ്ടും ഇവിടെ പറയുന്നുണ്ട്, അനുതാപത്തിന്റെ വൻ പെരുന്നാൾ എന്ന് പറയുന്നത് കണ്ണീരാണ്. ആ കണ്ണീര് കൊണ്ട് മാത്രമേ നിനക്ക് മോചനം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തില് ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിലും വലിയൊരു പ്രാർത്ഥനയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ തെറ്റുകള് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ തുല്യമാണ് നമ്മുടെ കണ്ണുനീര്. നമ്മുടെ തോമസ് അക്കമ്പിസ് പറയുന്ന ആളുടെ ദിമിക്സേഷൻ ഓഫ് ക്രൈസ്റ്റിനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്. പിതാവ് പറയുന്നതാണ്, പശ്ചാത്താപമുള്ള മനസ്ഥിതി നിനക്ക് തരുവാൻ ദൈവത്തോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുക. തിരുനാഥ, കണ്ണുനീരാകുന്ന ആഹാരം കൊണ്ട് എന്നെ പോറ്റണമേ, ധാരാളമായി കണ്ണുനീർ കുടിക്കാനും എനിക്ക് തരണമേ. ഇത് നടത്തുന്ന പ്രാർത്ഥനയാണ്, എനിക്ക് കുടിക്കുവാൻ ധാരാളം കണ്ണുനീരുകളെ തരണമേ. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന ഒരനുഭവമാണ് ഈ കണ്ണുനീര്. ആ കണ്ണുനീരാണ് വിലയ്ക്ക് വാങ്ങാൻ ദൈവം ഇവിടെ പറയുകയാണ്. വീണ്ടും പറയുന്നത്, വെളിപാടത്തിൽ പറയുന്നുണ്ട്, എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക, മനസ്സാന്തരപ്പെടുക. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, കർത്താവെ പല വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് ഇതുവരെ അതിനൊരു മറുപടി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ വാക്കോർക്കുക, ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ശിക്ഷിക്കും. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, പക്ഷെങ്കിൽ നീ അതിന് പിന്മാറാതെ മാനസാന്തരപ്പെട്ട് ജീവിക്കുക. ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടുകൂടിയും അത്താഴം കഴിക്കും. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിത അവസാനത്തിലാണ് നമ്മുടെ ദൈവം നമ്മുടെ വാതിൽ മുട്ടുമ്പോൾ ആ വാൽ തുറന്നു കൊടുക്കുവാൻ ഈ ലോക ജീവിതത്തിൽ നമുക്ക് കഴിയണം. 2014 കഴിഞ്ഞു, 2015 കടന്നു, 2015 ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടാൻ കിട്ടുന്ന സമയം ഇപ്പോഴാണ്. ഇനി പിന്നീട് മാനസാന്തരപ്പെട്ടോളാം, അനുദിക്കുമ്പോ അനുദിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ആ സമയം നമുക്ക് കിട്ടുമോ എന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു ദിവസങ്ങളില് നമ്മുടെ തിരുമനസ് പറഞ്ഞ പോലെ ഏറ്റവും അനുഗ്രഹമായ ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവമേ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, ഞാൻ സമൂഹമൊക്കെയും കർത്താവിന്റെ കൃപകള് അനുഗ്രഹങ്ങള് കൂടുതൽ ഉണ്ടാൻ തക്കവണ്ണം ദൈവം എന്നെ ഒരുക്കണമെന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്പരാൻ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ.
വെളിപാട് പുസ്തകത്തിലെ ലവദൂക്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തെ പരാമർശിച്ചുകൊണ്ട് വെളിപാട് പുസ്തകം 3:14 മുതലുള്ള ഭാഗം അധികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാബു വർഗീസ് അച്ഛൻ നടത്തിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായി അച്ഛനോടുള്ള നന്ദിയും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അത് നമ്മോടുള്ള ഒരു സന്ദേശമാണിത്. ഞാൻ ധനവാനാണ്, എനിക്ക് എല്ലാമുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നാം കഴിഞ്ഞ് കൂടുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ നമ്മോട് പറയുന്നതാണ്, നീ ആത്മീയ കാര്യങ്ങളിൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ഒരു ആത്മീയ ജീവി എന്നുള്ള രീതിയിൽ, ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ ലൗകികമായ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എല്ലാം സമൃദ്ധിയായിട്ട് ഒരുപക്ഷെ അനുഭവിക്കുവാൻ ഈ സ്ഥലത്ത് നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ആത്മീയ ജീവി എന്നുള്ള നിലയിൽ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ് കളയും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഭാഗം പറയുന്നത്. അതുകൊണ്ട് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഇതിൽ. അതാണ് അച്ഛൻ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞത്. നീ തീയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ ആകും. തീയിൽ ഊതിക്കഴിച്ച പൊന്നിന്റെ കാര്യം പറയുമ്പോ അത് ഇന്നർ ലൈഫിനെ പറ്റി പറയുന്നത്, ഒരു മനുഷ്യന്റെ ഇന്നർ ലൈഫിനെ പറ്റി, ആന്തരിക ജീവിതത്തെ പറ്റി പറയുന്നതാണ്. ഹൃദയത്തിന്റെ വിശുദ്ധിയെ പറ്റിയാണ് അത് പറയുന്നത്. പണ്ട് പാടിയിട്ടുള്ള കവിതയാണല്ലോ ഈ, നമുക്കറിയാവുന്ന ഉരുക്കിടുന്നു എഴുന്നീരിലിട്ട് മുക്കുന്നു മറ്റും പൂനൈക ശില്പി, മനുഷ്യ ഹൃദയം കനകത്തെ എന്തോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. നമ്മൾ ഈ പ്രയാസങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാരും തന്നെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ വില്ലിങ്ങാണ്. ബുദ്ധിമുട്ടുകൾ ഈ അത് അത് അതാ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം ജീവിതത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണം. അത് കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും സമൂഹത്തിന് വേണ്ടിയാണെങ്കിലും സഭയ്ക്ക് വേണ്ടിയാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണം. ആ ബുദ്ധിമുട്ടുകളാണ് നമ്മെ പൊന്നുപോലെ ശുദ്ധീകരിക്കുന്നത്. അതൊരു മനുഷ്യന്റെ ഇന്നർ ലൈഫിന്റെ വിശുദ്ധിക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതെല്ലാം ബൈപ്പാസ് ചെയ്യും. നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ട ചാലഞ്ചസ് എല്ലാം സന്തോഷത്തോടെ എടുക്കാതെ അതിനെയൊക്കെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അങ്ങനെ നമ്മൾ ഈ വിശുദ്ധിയിലേക്ക് വരാൻ ഇടയാകാതെ നമ്മുടെ വരുന്ന ചാലഞ്ചസ് എല്ലാം തന്നെ അത് പലതരത്തിലുള്ള ചാലഞ്ചസ് വരും. രോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അത് ഏറ്റെടുത്തേ പറ്റുള്ളല്ലോ. പക്ഷെ നമുക്ക് ബൈപ്പാസ് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ബൈപ്പാസ് ചെയ്യും. അത് പല വിഷയങ്ങളുണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായ ചാലഞ്ചസ് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്ന ഒരുപാട് സംഗതി. രോഗങ്ങൾ വരുന്നു നമ്മളിപ്പോ അതുപോലും രോഗങ്ങൾ പോലും നമ്മൾ അത് സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കും. ഞാൻ ഇന്ന് കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മോട് സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഞാൻ ഷിക്കാഗോയിലെ നമ്മുടെ ഒരു ഇമ്മ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ 2 വയസ്സുള്ള. അവളുടെ അമ്മയോട് ഞാൻ ഇന്ന് രാവിലെയും സംസാരിച്ചു. സനൂന്ന അവളുടെ അമ്മയുടെ
ആരൻ അപ്പന്റെ പേര്. ഇപ്പൊ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കുഞ്ഞിന്. അവള് ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്തോടെ ഇൻഫെക്ഷന്റെ മൂലം അവളുടെ കണ്ണിന്റെ കാഴ്ചക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്ന് അവളുടെ അമ്മ എന്നോട് ഇപ്പോൾ പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല. കാഴ്ചയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത് സത്യത്തിലെ ആ കുഞ്ഞിനെ കണ്ടാലേ മാലാഖ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണ്. ഞാൻ എനിക്ക് തന്നെ പ്രയാസ കാണാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഈ വിഷയം ഇന്നത്തെ അവസ്ഥയിൽ ഇതൊക്കെ നമ്മെ ശുദ്ധീകരിക്കാനുള്ള ദൈവത്തിന്റെ ചില പദ്ധതികളായിട്ട് തന്നെ നമ്മൾ ഉരുക്കി ശോധന ചെയ്ത് ആഭരണമാക്കി മാറ്റാനായിട്ടുള്ള. ഒരിക്കലും ഒരു സ്വർണം തീയിലിട്ട് ഉരുക്കി അത് ഒരു പണിത്തരമാകാതെ ശരീരത്ത് ധരിക്കാൻ പറ്റത്തില്ല അല്ലേ. സ്വർണ്ണ ബിസ്ക്കറ്റ് ആരും ദേഹത്ത് നടക്കാറില്ലല്ലോ അല്ലേ. അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കട്ട ആരും ദേഹത്ത് ഇങ്ങനെ ചുമ്മാതെ ഇട്ടുണ്ട്. പക്ഷെ അതൊരു ആഭരണമായി വരണമെങ്കിൽ ആയെങ്കിൽ മാത്രമേ അത് ധരിക്കാൻ പറ്റുകയുള്ളൂ, മനോഹരമാവുകയുള്ളൂ, അതിന് സൗന്ദര്യം ഉണ്ടാകുകയുള്ളൂ. ആ സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ ചീലിട്ട് ശുദ്ധീകരിച്ചെടുക്കണം. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ തന്നെ അത് നമ്മളത് ഏറ്റെടുക്കണം. നമ്മളെടുക്ക അത് ബൈപ്പാസ് ചെയ്യാൻ പാടില്ല. ജീവിതത്തിന്റെ വെല്ലുവിളികൾ നാം ഏറ്റെടുത്ത് അതിലൂടെ നാം ശോധന ചെയ്യപ്പെടുമ്പോൾ മാത്രമേ, അതുകൊണ്ടാണ് മൂടിക്കഴിച്ച പൊന്ന് എന്നെടുത്ത് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു മെറ്റഫർ ഈ വേദഭാഗത്ത് യോഹന്നാൻ ശ്ലീഹാ ഉപയോഗിക്കുന്നത്. പലപ്പോഴും സമർത്ഥമായ സമർത്ഥിയുടെ ലോകത്ത് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നമ്മൾ മുതിരാതെ നമ്മളതിനെ ബൈപ്പാസ് ചെയ്ത് സന്തോഷം അതാണ് സന്തോഷം എന്ന് ചിന്തിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ആത്മീയ ജീവിയായിട്ട് വളരാൻ സാധ്യമല്ല എന്നുള്ളത് സത്യത്തിൽ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അങ്ങനെ ശുദ്ധീകരിച്ച മനുഷ്യന്റെയാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? അവന് വെള്ളയുടുപ്പ്, അവന്റെ അപ്പിയറൻസ്, അവന്റെ മനുഷ്യന്റെ മുമ്പിലുള്ള അവന്റെ അപ്പിയറൻസിന് ഒരു നിർമ്മലത ഉണ്ടാകണം. വെള്ളയുടുപ്പ് എന്ന് പറയുമ്പോ നമുക്കിപ്പം നമ്മള് സൗന്ദര്യമായിട്ട് കാണുന്നത് മറ്റു പല കളർഫുൾ ആയിട്ടുള്ള സംഗതികളാണെങ്കിലും യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വേഷം, അപ്പിയറൻസ് എന്ന് പറയുന്നത് വൈറ്റ് അദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോ വൈറ്റ് എന്നുള്ളത് അത്ര വലിയ ഇതൊന്നും അല്ല. നമുക്കിപ്പോ വളരെ കളർഫുൾ ആയിട്ടുള്ള വേഷം പല ഇതൊക്കെ കാണുമായിരിക്കും, പല സംഗതികൾ കാണുമായിരിക്കും. പക്ഷെ യോഹന്നാൻ ശ്ലീഹ മോഡി ആയിട്ടുള്ളത്, ചന്തമായിട്ടുള്ളത്, ഒരു നല്ല ലുക്ക് വരുന്ന സംഗതി മനസ്സിലാക്കുന്നത് വെള്ള വൈറ്റിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് നിന്റെ അപ്പിയറൻസ്, നിന്റെ സമൂഹത്തിലുള്ള അപ്പിയറൻസ്, നിന്റെ ജീവിതം, മറ്റുള്ളവരുടെ മുമ്പിലുള്ള നിന്റെ ജീവിതം അത് നിർമ്മലമാകുന്നത്. പക്ഷെ അങ്ങനെ നിർമ്മലമാകണമെങ്കിൽ ഉള്ള ഹൃദയം പൊന്നുപോലെ ശുദ്ധീകരിച്ച ആയിരുന്നെങ്കിൽ മാത്രമേ അത് ആകെയുള്ളൂ. പിന്നെ ഇത്രയാണെങ്കിലും പിന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ, ആ കണ്ണിൽ എഴുതാൻ ലേപനം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളെ പറ്റിയാണ്. കണ്ണിൽ എഴുതാനുള്ള ലേപനം നമ്മൾ കാണുന്നത് എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും അതിനകത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനുഷികമായ ബലഹീനതകൾ കണ്ടെത്താനും അതിന്റെ കുറവുകൾ ഹൈലൈറ്റ് ചെയ്യാൻ വ്യക്തിപരമായിട്ടും പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ നമുക്ക് കണ്ടെത്താനും ഒക്കെ കാണിക്കും. അതുകൊണ്ട് നിന്റെ കണ്ണ് ശുദ്ധമായിരിക്കണം, നല്ലത് കാണാനായിട്ടുള്ള, നല്ലത് കാണാനായിട്ടുള്ള കാഴ്ചശക്തി ഉണ്ടാകാൻ നീ അത് കണ്ണിലെഴുതാനുള്ള ലേപനം നീ ചോദിച്ചു വാങ്ങണം. കണ്ണിലെഴുതാനുള്ള ലേപനം ദൈവത്തിൽ നിന്ന് നീ ചോദിച്ചു വാങ്ങണം. നല്ല ചില സംഗതികളൊക്കെ നമുക്ക് ദൈവത്തിൽ നിന്ന് ചോദിച്ചേ കിട്ടുള്ളൂ. ചോദിച്ചു വാങ്ങണം. ചിലപ്പോ നമ്മൾ വിചാരിക്കും അത് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യം അല്ലെന്ന് ചിലപ്പോൾ തോന്നും.
പക്ഷെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട ചില സംഗതികളാണ്. നമ്മൾ ഈ കുർബാനയിലെ പ്രമേയൻ ചതുരാ ചൊല്ലുന്നതിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ ചൊല്ലത്തില്ലേ, നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. മനോഗുണം എന്ന് പറയുന്ന സംഗതി അവിടെ പറയുന്നതെന്താ, ദൈവത്തിൽ നിന്ന് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് വാങ്ങിക്കേണ്ട കാര്യമായിട്ടാ പറയുന്നത് അല്ലേ. കർത്താവിനോട് വാങ്ങിക്കേണ്ട കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും ചില മനുഷ്യർക്ക് മനോഗുണം ഇല്ലെന്ന് നമ്മൾ പറയാറില്ലേ. ഓ, അയാൾ ഒരു മനോഗുണം ഇല്ലാത്ത മനുഷ്യൻ, അതിന്റെ കാര്യം എന്താ, അയാൾ പ്രാർത്ഥിക്കത്തില്ല, അത്ര പ്രാർത്ഥിച്ച് ചോദിക്കും വാങ്ങിക്കുന്നില്ല. അത് അവിടുന്ന് വാങ്ങിക്കേണ്ടതാ, അവിടുന്ന് വാങ്ങിക്കേണ്ടതാ, പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ട സംഗതിയാണ്. പ്രാർത്ഥനയുള്ളവർക്ക് അപ്പൊ മനോഗുണം ഉണ്ടാകും, നല്ല മനസ്സ് ഉണ്ടാകും. ഈ ഈ വേദഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെയും ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു വേദഭാഗമാണ്. ഒരിക്കൽ കൂടി ശ്രാബുച്ചനോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും
പാഠപുസ്തകത്തിലെ 157-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 157-ാമത്തെ ഗീതം, മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പ്രത്യേകമായി എല്ലാ രോഗികളെയും എല്ലാ പ്രയാസപ്പെടുന്നവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നു വാ രോഗത്താലും
പ്രാർത്ഥനയ്ക്കായി ദൈവ സന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ഹൃദയമായി പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ട പേരുകൾ വായിക്കുന്നു. ഇവനി പറഞ്ഞതായ ഇമ എന്ന പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്ന തോമസ് ഫിലിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കുഞ്ഞുമോൾ, പൊന്നമ്മ, പാപ്പച്ചൻ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളെ അതിഥിയുമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഒരുമിച്ച് കൂടുവാനും ദൈവത്തിന്റെ വലിയ വചനങ്ങൾ കേൾക്കുവാനും ഞങ്ങളെ സ്വയം വിലയിരുത്തുവാനും എന്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കാനും ഈ ദിവസത്തിന്റെ ഈ ആമങ്ങൾ ഞങ്ങൾക്കായിട്ട് ഇടയാക്കുന്ന കൃപയ്ക്കായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമത്തിൽ കൂടുവാനും അവിടുത്തെ വിലയേറിയ വചനങ്ങൾ കേട്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് അവിടുന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾക്കിടയാക്കിയല്ലോ. എപ്പോഴും ജീവിതത്തിൽ അവിടുന്ന് നൽകുന്ന നന്മകൾ കാണുവാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാക്കണമേ. ഓരോരുത്തരെയായി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളായി കടന്നു വന്ന് സംതൃപ്തിയോടെ നിറഞ്ഞ പാത്രങ്ങളായി വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക് ഏർപ്പെടുവാൻ തക്കോണം ഞങ്ങളെ ശക്തീകരിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചിന്തിച്ചതും വിചാരിച്ചതും ഞങ്ങൾ അറിയാത്തതുമായ ഒരുപാട് നന്മകൾ അവിടെ നടിയങ്ങൾക്ക് നൽകി. കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന നന്മകൾ കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പ്രത്യേക ഞങ്ങളെ തന്നെ വിലയിരുത്തുവാനും കുറവുകൾ മാറ്റുവാനും കൂടുതൽ നന്മയിൽ വളരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രത്യേകാൽ തിരുവുമ്പാകെ സമർപ്പിച്ച എല്ലാ പേരുകളും വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ എല്ലാ രോഗികളെയും കാണണമേ. അവരുടെ പ്രയാസങ്ങളെയും വേദനകളെയും അവിടുന്ന് മാറ്റണമേ. കർത്താവേ, ഈ രോഗത്തിന്റെ കാലഘട്ടങ്ങൾ ജീവിതത്തിൽ കൂടുതലായി നിന്നിലേക്ക് തിരിയുവാനുള്ള നല്ല അവസരങ്ങളാക്കി അവിടുന്ന് തീർക്കണമേ. കഷ്ടങ്ങളിലൂടെ ഞങ്ങളെ ശോധന കഴിച്ച് ഒന്നിനേക്കാൾ വെണ്മയുള്ളവരാക്കി തീർക്കും എന്നുള്ളതായ വലിയ തിരുവചനം ഞങ്ങൾ വീണ്ടും ഓർക്കുന്നു. ജീവിതത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും എന്നിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതിനുള്ള നല്ല മുഖാന്തരങ്ങളാണെന്ന് മനസ്സിലാക്കുവാനും അതിനനുസൃതമായി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും ജീവിതത്തിന്റെ ഓരോ സംഭവങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗികളുടെ മേൽ അവിടുന്ന് കരുണ തോന്നണമേ. അവിടുത്തെ സൗഖ്യം നൽകുന്നതായ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ. അവരുടെ മനസ്സിനും ശരീരത്തിനുമുള്ള വേദനകളെ അവിടുന്ന് മാറ്റണമേ. അവരിൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളിലും തിരുസാന്നിധ്യം കൂടെയിരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി സൗഖ്യത്തിന് നയിക്കുവാൻ തക്കവണ്ണം പര്യാപ്തതമുള്ളതാകുന്നു എന്ന വിശ്വാസത്തോടെ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും സൗഖ്യം പ്രാപിക്കാനും അവരെ ഇടയാക്കണമേ. പ്രത്യേകമായി പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാം നടത്തിയല്ലോ, പുതിയ ഈ വർഷത്തിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് അനുക്രമമായി നിന്നു പോകാതെ അവിടുന്ന് ഇതിനെ നയിക്കുമാറാകണമേ. ഇത് സംബന്ധിക്കുന്ന നിന്റെ മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം നൽകുന്നവരെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. സഭയിൽ കർത്താവെ നിന്റെ കൊമ്പുയരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. അതിനെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആവശ്യമായ എല്ലാ കൃപകളും നന്മകളും തിരഞ്ഞു കൊടുക്കുകയും ചെയ്യണമേ. ഈ ഭദ്രാസനത്തെയും എന്നെ നയിക്ക തിരുമേനിയെയും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. തിരുനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണം. എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അവിടുന്ന് രാജാവായി വാഴണമേ. തിരുസാന്നിധ്യം ഓരോരുത്തരെയും നയിക്കുമാറാകണമേ. നിന്റെ സമാധാനവും നിന്റെ ശാന്തിയും അനുദിന ജീവിതത്തിൽ അനുഭവിക്കാനും ലഭിക്കുന്നതൊക്കെ അവിടുത്തെ ദാനമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുവാനും ദിനംതോറും നിന്നെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ പാതകളിൽ കൂടെ വ്യതിചലിക്കാതെ നടക്കുവാനും തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. വീണ്ടും കൂടിച്ചേരുവോളം നിസ്സാരമേറെ ചിറകടികൾ ഞങ്ങൾ ഓരോരുത്തരായിരിക്കുന്നിടങ്ങളിൽ അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിട്ടുമാവാസുമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായി ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും ഇവിടെ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനോടും ഇവിടെ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഇവിടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിക്കുന്ന എല്ലാ രോഗികളോടും ഇവിടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ശുശ്രൂഷയിൽ നേതൃത്വം കൊടുത്ത ഭദ്രാസനപത്രാപാലകത്തിലുള്ള പ്രത്യേകത്തിലെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ധന്യമായ ഒരു ചിന്ത നമുക്ക് പകർന്നു വന്ന ഭഗവാനുടെ ഷാഭൂഷണോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. നേരെ എല്ലാ വൈദികരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥന സമ്മർദ്ദിക്കുകയും എല്ലാവിധ സഹായം നൽകുന്ന എല്ലാ ദൈവമക്കളോടും ഉള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം എവരെ വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. നന്ദി.